ഓം ശാന്തി. 24/3/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പത്തിന് സമാനം പവിത്രമായി മാറണം. ഒരു ബാബയുടെ മതമനുസരിച്ച് നടക്കണം. ഒരു ഡിസർവീസും ചെയ്യരുത്. ചോദ്യം: എങ്ങനെയുള്ള കുട്ടികളെയാണ് മായ ശക്തമായി അടിക്കുന്നത്? ഉയർന്ന ലക്ഷ്യം ഏതാണ്? ഉത്തരം: ദേഹാഭിമാനത്തിൽ കഴിയുന്ന കുട്ടികളെയാണ് മായ ശക്തമായി അടിക്കുന്നത്. പിന്നീട് നാമരൂപത്തിൽ കുടുങ്ങുന്നു. ദേഹാഭിമാനം വന്നാൽ മായയുടെ അടി ഏൽക്കുന്നു. ഇതിലൂടെ പദവി ഭ്രഷ്ടമാകുന്നു. ദേഹാഭിമാനം ഉപേക്ഷിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ബാബ പറയുന്നു: കുട്ടികളെ, ദേഹി അഭിമാനിയായി മാറൂ. എങ്ങനെയാണോ ബാബ ആജ്ഞാകാരിയായ സേവകൻ, എത്ര നിരഹങ്കാരിയാണ്, അതുപോലെ നിരഹങ്കാരിയായി മാറൂ. ഒരു അഹങ്കാരവും പാടില്ല. ഗീതം: ബാബ നമ്മളിൽ നിന്ന് വേർപിരിയില്ല. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. കുട്ടികൾ പറയുന്നു: മൂലവതനത്തിലായിരുന്നപ്പോൾ നമ്മൾ ബാബയുടേതായിരുന്നു, ബാബ നമ്മുടേതായിരുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് ചക്രം കറങ്ങിയത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ബാബയുടേതായി മാറിയിരിക്കുകയാണ്. രാജയോഗം പഠിപ്പിച്ച് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. കൽപ്പം മുൻപത്തെ പോലെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു: അല്ലയോ കുട്ടികളെ, കുട്ടികളായി മധുബനിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്റെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും കമലപുഷ്പത്തിന് സമാനം പവിത്രമായി മാറൂ. കമലപുഷ്പം വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും വെള്ളത്തിൽ നിന്ന് ഉപരിയാണ്. താമരയിൽ വെള്ളം പറ്റിപ്പിടിക്കുന്നതേയില്ല. ബാബ പറയുന്നു: നിങ്ങൾ ഗൃഹസ്ഥത്തിലാണ് ജീവിക്കേണ്ടത്. കേവലം പവിത്രമായി മാറണം. ഇത് നിങ്ങളുടെ ഒരുപാട് ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. എല്ലാ മനുഷ്യാത്മാക്കളെയും പാവനമാക്കി മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പതിത പാവനനും സർവരുടെ സദ്ഗതി ദാതാവും ഒന്നു തന്നെയാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം മുതൽ നമ്മൾ ഏണിപ്പടി ഇറങ്ങി വന്നു. നിങ്ങൾക്ക് തീർച്ചയായും 84 ജന്മങ്ങൾ പൂർത്തിയാക്കണം. 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയാക്കി ജീർണിച്ച അവസ്ഥയാകുമ്പോഴാണ് ബാബ വരുന്നത്. ഇടയിൽ മറ്റാർക്കും പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. ആർക്കും ബാബയെയും രചനയെയും അറിയില്ല. ഡ്രാമയനുസരിച്ച് എല്ലാവർക്കും കലിയുഗത്തിൽ പതിതരും തമോ പ്രധാനരുമായി മാറുക തന്നെ വേണം. ബാബ വന്ന് എല്ലാവരെയും പാവനമാക്കി ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ ബാബയിൽ നിന്നും സുഖധാമത്തിന്റെ സമ്പത്ത് പ്രാപ്തമാക്കുന്നു. സത്യുഗത്തിൽ യാതൊരു ദുഃഖവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. ബാബ പറയുന്നു: നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയണം. ഗൃഹസ്ഥ വ്യവഹാരം ഉപേക്ഷിക്കൂ എന്ന് ബാബയ്ക്ക് ആരോടും തന്നെ പറയാൻ സാധിക്കില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും ഈ അന്തിമ ജന്മം പവിത്രമായി മാറണം. ബാബ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വീടുപേക്ഷിക്കൂ എന്ന്? നിങ്ങൾ ഈശ്വരീയ സേവാർത്ഥം താനെ ഉപേക്ഷിച്ചതാണ്. പല കുട്ടികളും ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും ഈശ്വരീയ സേവനം ചെയ്യുന്നു. ഉപേക്ഷിക്കാൻ പറഞ്ഞതല്ല. ബാബ ആരെക്കൊണ്ടും ഉപേക്ഷിക്കാൻ പറയുന്നുമില്ല. നിങ്ങൾ സ്വമേധയാ സേവനത്തിനായി ഇറങ്ങിയതാണ്. ബാബ ആരോടും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നിങ്ങളുടെ ലൌകിക അച്ഛൻ വിവാഹത്തിന് വേണ്ടി പറയുന്നു. നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മൃത്യു ലോകത്തിന്റെ അവസാനമാണ്. വിവാഹം നാശത്തിലേക്കുള്ള വഴിയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ പാവനമായി മാറും? നമുക്കെന്തുകൊണ്ട് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റാനുള്ള സേവനത്തിൽ മുഴുകിക്കൂടാ? കുട്ടികൾ ആഗ്രഹിക്കുന്നു രാമരാജ്യം ഉണ്ടാകണമെന്ന്. വിളിക്കുന്നുണ്ടല്ലോ, അലയോ പതിത പാവന സീതാറാം, അലയോ രാമ, വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റൂ. ഇങ്ങനെ പറയുന്നുമുണ്ട്, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. സന്യാസിമാർ പറയുന്നു, ഈ സമയത്തെ സുഖം കാക്കയുടെ വിസർജ്യത്തിന് സമാനമാണ്, അതായത് ക്ഷണഭംഗുരമാണ്. വാസ്തവത്തിൽ അതുപോലെ തന്നെയാണ്. ഈ കലിയുഗത്തിൽ സുഖമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആരുടെയും ബുദ്ധിയിലില്ല. ബാബ ദുഃഖത്തിനായല്ല സൃഷ്ടി രചിക്കുന്നത്. ബാബ പറയുന്നു, എന്താ സ്വർഗത്തിൽ ദുഃഖത്തിന്റെ പേരും അടയാളവും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ മറന്നുപോയോ? സ്വർഗത്തിൽ കംസനെല്ലാം എവിടെ നിന്ന് വന്നു? ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ കേൾപ്പിക്കുന്ന മതമനുസരിച്ച് നടക്കണം. അവനവന്റെ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ അധപതനമുണ്ടാകുന്നു. ആശ്ചര്യത്തോടെ കേട്ട് പറഞ്ഞുകൊടുത്തതിനു ശേഷം പിന്നീട് ഓടിപ്പോകുന്നു, അഥവാ കുലദ്രോഹിയായി മാറുന്നു. എത്ര പേരാണ് പോയി ഡിസർവീസ് ചെയ്യുന്നത്? അവരുടെയെല്ലാം ജീവിതം എന്തായി തീരും? വജ്രതുല്യ ജീവിതം ഉണ്ടാക്കുന്നതിനു പകരം കക്കയ്ക്ക് സമാന ജീവിതം ഉണ്ടാക്കുന്നു. അവസാനം നിങ്ങൾക്കെല്ലാവർക്കും അവനവന്റെ പദവിയുടെ സാക്ഷാത്കാരവും ഉണ്ടാകും. ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം ഈ പദവി ലഭിച്ചു. ഇവിടെ നിങ്ങൾ ഒരു പാപവും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പുണ്യാത്മാക്കളായി മാറുകയാണ്. പാപം ചെയ്താൽ പിന്നീട് 100 മടങ്ങ് ശിക്ഷയാണ്. സ്വർഗത്തിൽ വരുമെങ്കിലും തീർത്തും കുറഞ്ഞ പദവിയായിരിക്കും. ഇവിടെ നിങ്ങൾ രാജയോഗം പഠിക്കാനാണ് വരുന്നത്. പക്ഷേ പ്രജയുടെ പദവിയാണ് ലഭിക്കുന്നതെങ്കിലോ? പദവി തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ടല്ലോ. ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. യജ്ഞത്തിലേക്ക് എന്തെങ്കിലും നൽകിയ ശേഷം പിന്നീടത് തിരിച്ചെടുക്കുകയാണെങ്കിൽ ചണ്ഡാലന്റെ ജന്മം ലഭിക്കും. ചില കുട്ടികളുടെ പെരുമാറ്റം മോശമായത് കാരണം പദവിയും കുറഞ്ഞത് ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, രാജാവും റാണിയുമായി മാറുന്നതിനു പകരം പ്രജയിൽ പോലും കുറഞ്ഞ പദവി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. യജ്ഞത്തിൽ സ്വാഹ, അതായത് അർപ്പണം ചെയ്തതിനു ശേഷം ഓടിപ്പോവുകയാണെങ്കിൽ പിന്നെ എന്തായി തീരും? ഇതും ബാബ മനസ്സിലാക്കി തരുന്നു. ഒരു വികർമ്മവും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. എന്തിനാണ് വെറുതെ നഷ്ടം വരുത്തിവെക്കുന്നത്? സെന്ററിലുള്ളവരെക്കാളും ആരാണോ ഗൃഹസ്ഥത്തിൽ കഴിയുന്നവർ, സേവനം ചെയ്യുന്നവർ, അവരാണ് ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നത്. ധാരാളം പാവപ്പെട്ടവരുണ്ട്, 8 അണയോ 1 രൂപയോ അയച്ചു കൊടുക്കുന്നു. ബാബയ്ക്ക് ആരെങ്കിലും 1000 നൽകിയാൽ പോലും പാവപ്പെട്ടവർ വളരെ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു പാപകർമ്മവും ചെയ്യുന്നില്ല. പാപം ചെയ്താൽ അത് 100 മടങ്ങായി മാറും. നിങ്ങൾക്ക് പുണ്യാത്മാവായി എല്ലാവർക്കും സുഖം നൽകണം. ദുഃഖം നൽകി എങ്കിൽ അവർക്കാണ് ട്രിബ്യൂണൽ, അതായത് ധർമ്മരാജന്റെ കോടതി ഇരിക്കുന്നത്. സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നിങ്ങൾ ഇന്നതെല്ലാം ചെയ്തു, ഇനി ശിക്ഷ അനുഭവിക്കൂ. പദവിയും ഭ്രഷ്ടമാകും. ചില കുട്ടികൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും തലകീഴായ രീതിയിൽ പെരുമാറുന്നുമുണ്ട്. ബാബ പറയുന്നു, എപ്പോഴും ക്ഷീരഖണ്ഡമായി, അതായത് പാലുപോലുള്ള സ്വഭാവത്തോടെ ജീവിക്കൂ. അഥവാ ഉപ്പുവെള്ളമായി കഴിയുകയാണെങ്കിൽ പിന്നീട് ഒരുപാട് ഡിസർവീസ് ഉണ്ടാകുന്നു. ആരുടെയെങ്കിലും നാമരൂപത്തിൽ കുടുങ്ങുന്നതും വളരെ വലിയ പാപമാണ്. മായ എലിയെപ്പോലെയാണ്, ഊതുകയും ചെയ്യുന്നു, കടിക്കുകയും ചെയ്യുന്നു, രക്തം വരികയും ചെയ്യും. എന്നാലും അറിയാൻ സാധിക്കില്ല. മായയും രക്തം വരുന്ന തരത്തിലുള്ള മോശമായ പാപകർമ്മം ചെയ്യിപ്പിക്കുന്നു. 5 വികാരങ്ങളും ഒറ്റയടിക്ക് തല തിരിപ്പിച്ച് കളയും. ബാബ മുന്നറിയിപ്പ് നൽകുമല്ലോ? നമുക്ക് മുന്നറിയിപ്പ് നൽകിയില്ലല്ലോ എന്ന് ട്രിബ്യൂണലിന്റെ മുന്നിൽ ചെന്ന് പറയരുതല്ലോ. ഈശ്വരനാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈശ്വരൻ സ്വയം എത്ര നിരഹങ്കാരിയാണ്. ബാബ പറയുന്നു, ഞാൻ ആജ്ഞാകാരിയായ സേവകനാണ്. ചില കുട്ടികളിൽ എത്ര അഹങ്കാരമാണ് ഉള്ളത്. ബാബയുടേതായി മാറിയതിനു ശേഷവും ധാരാളം മോശമായ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അതിന്റെ കാര്യം തന്നെ പറയാതിരിക്കുകയാണ് നല്ലത്. പുറത്ത് ഗ്രഹസ്ഥത്തിലിരിക്കുന്നവർക്ക് ഇതിനേക്കാളും ഉയർന്ന പദവി ലഭിക്കുന്നു. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ മായ ശക്തമായി അടിക്കുന്നു. ദേഹാഭിമാനം ഇല്ലാതാക്കുക എന്നത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ദേഹാഭിമാനം വന്നാൽ മായയുടെ അടി ഏൽക്കുന്നു. പദവി ഭ്രഷ്ടമാകുന്നു എങ്കിൽ ദേഹാഭിമാനത്തിലേക്ക് വരുന്നത് തന്നെ എന്തിനാണ്? സത്യുഗത്തിൽ പോയി അടിച്ചു വരുന്ന ജോലി ചെയ്യേണ്ടതായി വരരുത്. അഥവാ ഇപ്പോൾ ബാബയോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഞാൻ എത്ര സേവനമാണ് ചെയ്യുന്നതെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ എത്ര പേർക്ക് സുഖം നൽകി. ബ്രഹ്മബാബയും മമ്മയും എല്ലാവർക്കും സുഖം നൽകുന്നു. എത്ര സന്തോഷിക്കുന്നു. ബാബ ബോംബെയിൽ ധാരാളം ജ്ഞാന നൃത്തം ചെയ്തിരുന്നു. വേഴാമ്പലുകൾ, അതായത് ജിജ്ഞാസുക്കൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. ബാബ പറയുന്നു, ഒരുപാട് വേഴാമ്പലുകൾക്ക് മുന്നിൽ ജ്ഞാന നൃത്തം ചെയ്യുന്നതിലൂടെ നല്ല നല്ല പോയിന്റുകൾ ലഭിക്കുന്നു. വേഴാമ്പലുകൾ ആകർഷിക്കുന്നു. നിങ്ങളും വേഴാമ്പലിനെ പോലെയായി മാറണം. അപ്പോൾ മാത്രമേ അനുകരിക്കാൻ സാധിക്കൂ. ശ്രീമത പ്രകാരം മുന്നേറണം. അവനവന്റെ മതമനുസരിച്ച് നടന്ന് പേര് മോശമാക്കുന്നു. എങ്കിൽ ഒരുപാട് നഷ്ടമുണ്ടാകുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ വിവേകശാലിയാക്കി മാറ്റുന്നു. ഭാരതം സ്വർഗമായിരുന്നില്ലേ? പക്ഷേ ഇപ്പോൾ ആരും ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഭാരതത്തെ പോലെ പാവനമായ ദേശം വേറെയില്ല. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. അവിടെ അളവറ്റ സുഖമുണ്ടായിരുന്നു എന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അഴുക്ക് വസ്ത്രം, അതായത് പതിതാത്മാക്കളെ അലക്കുന്നവൻ എന്നാണ് ഗുരുനാനാക്ക് ഭഗവാനെക്കുറിച്ച് മഹിമ പാടിയിട്ടുള്ളത്. ഭഗവാന്റെ മഹിമയാണ് ഒരേ ഒരു ഓംകാരം. ശിവലിംഗത്തിനു പകരം അകാല സിംഹാസനം എന്ന പേര് വെച്ചു. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിയുടെയും രഹസ്യം മനസ്സിലാക്കി തരുന്നു. കുട്ടികളെ ഒരു പാപകർമ്മവും ചെയ്യരുത്, അല്ലെങ്കിൽ 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. ബാബയെ നിന്ദിച്ചാൽ പദവി ഭ്രഷ്ടമാകും. വളരെ സൂക്ഷിക്കണം. തന്റെ ജീവിതത്തെ വജ്രതുല്യമാക്കി മാറ്റൂ. ഇല്ലെങ്കിൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടതായി വരും. എന്തെല്ലാം തലകീഴായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും. നീച പദവി ലഭിക്കുന്ന തരത്തിലുള്ള കർമ്മമാണോ നമുക്ക് കൽപകൽപ്പം ചെയ്യേണ്ടത്? ബാബ പറയുന്നു, മാതാവിനെയും പിതാവിനെയും അനുകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സത്യസന്ധതയോടുകൂടി സേവനം ചെയ്യൂ. മായ എവിടെന്നെങ്കിലും നുഴഞ്ഞു കയറുക തന്നെ ചെയ്യും. സെന്ററുകളുടെ മേൽനോട്ടം വഹിക്കുന്നവർക്ക് തീർത്തും നിരഹങ്കാരികളായി കഴിയണം. ബാബ നോക്കൂ, എത്ര നിരഹങ്കാരിയാണ്. പല കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് സേവനം എടുക്കുന്നു. ബാബ എത്ര നിരഹങ്കാരിയാണ്. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടില്ല. അഥവാ കുട്ടികൾ ആജ്ഞ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബാബയ്ക്ക് സാധിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പരിധിയില്ലാത്ത ബാബയ്ക്ക് മാത്രമേ അറിയൂ. എല്ലാ കുട്ടികളും ഒരുപോലെ സത്പുത്രരായിരിക്കില്ല. കുപുത്രന്മാരുമുണ്ട്. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. പിന്നീട് വൃദ്ധി പ്രാപിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളായി മാറും. അതിനാൽ ബാബ കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു തെറ്റും ചെയ്യരുത്. ഇവിടെ പതീതത്തിൽ നിന്ന് പാവനമായി മാറാൻ വന്നതാണ്. അതിനാൽ ഒരു പതീതമായ കർമ്മവും ചെയ്യരുത്. നാമരൂപത്തിൽ കുടുങ്ങരുത്. ദേഹാഭിമാനത്തിലേക്കും വരരുത്. ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ശ്രീമതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കൂ. മായ വളരെ ശക്തിശാലിയാണ്. ബാബ സർവതും മനസ്സിലാക്കി തരുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി മാറണം. ആരിൽ നിന്നും സേവനം എടുക്കരുത്. ആർക്കും ദുഃഖം കൊടുക്കരുത്. ശിക്ഷകൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു പാപകർമ്മവും ഉണ്ടാകരുത്. പരസ്പരം ക്ഷീരഖണ്ഡമായി കഴിയണം. രണ്ട്, ഒരു ബാബയുടെ ശ്രീമതത്തിലൂടെ മുന്നേറണം, അവനവന്റെ മതപ്രകാരമല്ല. വരദാനം: സെക്കൻഡിൽ ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്ന് വേറിട്ട് കർമ്മഭോഗത്തിനു മേൽ വിജയം പ്രാപ്തമാക്കുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കട്ടെ. കർമ്മഭോഗം ശക്തമാകുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മഭോഗത്തിന് വശപ്പെട്ട് തനിക്ക് നേരെ ആകർഷിക്കുന്നു. അതായത്, എപ്പോൾ വളരെ വേദന അനുഭവപ്പെടുന്നുവോ അങ്ങനെയുള്ള സമയത്ത് കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സാക്ഷിയായി കർമ്മേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നവർ തന്നെയാണ് സർവശക്തി സമ്പന്നരായ അഷ്ടരത്ന വിജയികളെന്ന് അറിയപ്പെടുന്നത്. ഇതിനുവേണ്ടി ദേഹമാകുന്ന വസ്ത്രത്തിൽ നിന്ന് വേറിടുന്നതിന്റെ വളരെ കാലത്തെ അഭ്യാസം ഉണ്ടായിരിക്കണം. ഈ വസ്ത്രം ലോകത്തിന്റെയോ മായയുടെയോ ആകർഷണത്തിൽ ടൈറ്റ് അഥവാ ആകർഷിക്കുന്നതാകരുത്. അപ്പോൾ സഹജമായി ഊരാൻ സാധിക്കും. സ്ലോഗൻ: എല്ലാവരുടെയും ബഹുമാനം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി വിനയചിത്തരാകൂ. വിനയം മഹാനതയുടെ ലക്ഷണമാണ്. മാതേശ്വരിജിയുടെ മഹാവാക്യങ്ങൾ: ഒന്ന്, ഈശ്വരൻ സർവവ്യാപിയല്ല, അതിന്റെ തെളിവ് എന്താണ്? ശിരോമണി ഗീതയിൽ ഭഗവാനു വാചയുണ്ട്, കുട്ടികളെ, എവിടെ വിജയമുണ്ടോ അവിടെ ഞാനുണ്ടാകും. ഇതും പരമാത്മാവിന്റെ മഹാവാക്യമാണ്. പർവ്വതങ്ങളിൽ ഹിമാലയമുണ്ടല്ലോ, അവിടെ ഞാനുണ്ട്. നാഗങ്ങളിൽ ഉഗ്രനാഗം ഞാനാണ്. അതിനാൽ പർവ്വതങ്ങളിൽ ഉയർന്നതായി കാണിച്ചിരിക്കുന്നത് കൈലാസപർവ്വതത്തെയാണ്, പിന്നെ നാഗങ്ങളിൽ ഉഗ്രനാഗത്തെയും. അപ്പോൾ ഇതിൽ നിന്നും തെളിയിക്കപ്പെടുന്നതിതാണ്, നാഗങ്ങളിൽ കേവലം ഉഗ്രനാഗത്തിൽ മാത്രമാണുള്ളതെങ്കിൽ അപ്പോൾ എല്ലാ നാഗത്തിലും ഇല്ല എന്നതല്ലേ? അഥവാ ഉയർന്നതിലും ഉയർന്ന പർവ്വതത്തിലാണ് ഉള്ളതെങ്കിൽ ചെറിയ പർവ്വതങ്ങളിൽ ഇല്ല എന്നല്ലേ അർത്ഥം? പിന്നെ പറയുന്നു, എവിടെയാണോ വിജയമുള്ളത് അവിടെ ഞാനുണ്ടാകും. അതായത്, തോൽവിയിൽ ഇല്ല. ഇതിനർത്ഥം പരമാത്മാവ് സർവവ്യാപിയല്ല എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെയും പറയുന്നു, മറുഭാഗത്ത് ഇങ്ങനെയും പറയുന്നുണ്ട്, പരമാത്മാവ് പല രൂപങ്ങളിൽ വരുന്നുണ്ട്. 24 അവതാരങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, കൂർമ്മവും വരാഹവുമായെല്ലാം വരുന്നുവെന്ന്. ഇതെല്ലാം അവരുടെ മിഥ്യാജ്ഞാനമാണ്. ഇതുപോലെ തന്നെ പരമാത്മാവ് എല്ലായിടത്തും ഉണ്ടെന്ന് കരുതി ജീവിക്കുകയാണ്. കലിയുഗത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് മായയാണ്. പിന്നെ പരമാത്മാവെങ്ങനെ സർവവ്യാപിയാകും? ഗീതത്തിലും പറയുന്നുണ്ട്, ഞാൻ മായയിൽ വ്യാപിച്ചിട്ടില്ല. അതിനർത്ഥം പരമാത്മാവ് സർവവ്യാപിയല്ല. രണ്ട്, നിരാകാരി ലോകം ആത്മാ പരമാത്മാ നിവാസസ്ഥാനം. നിരാകാരി ലോകമെന്ന് പറയുമ്പോൾ നിരാകാരം എന്നതിനർത്ഥം ഒരു രൂപവുമില്ല എന്നല്ല. ഏതുപോലെ നമ്മൾ നിരാകാരി ലോകമെന്ന് പറയുന്നു, അതിനർത്ഥം ഏതോ ലോകമുണ്ട്, എന്നാൽ അതിന് സ്ഥൂല സൃഷ്ടിയേതുപോലെയുള്ള ആകാരമില്ല. അതുപോലെ പരമാത്മാവ് നിരാകാരനാണ്, എന്നാൽ തീർച്ചയായും സൂക്ഷ്മമായ രൂപമുണ്ട്. അതിനാൽ ആത്മാ പരമാത്മാവിന്റെ ലോകമാണ് നിരാകാരി ലോകം. നാം ലോകം എന്ന വാക്ക് പറയുമ്പോൾ അതിൽ നിന്ന് തെളിയിക്കപ്പെടുന്നത് അത് ഒരു ലോകമാണ്, അവിടെ വാസവുമുണ്ട്, ലോകത്തിലുള്ളവർ മനസ്സിലാക്കുന്നത് പരമാത്മാവിന്റെ രൂപം അഖണ്ഡ ജ്യോതി തത്വമാണ് എന്നാണ്. അത് പരമാത്മാവ് വസിക്കുന്ന ധാമമാണ്, റിട്ടയർമെന്റ് ഹോമാണത്. പരമാത്മാവ് വസിക്കുന്ന സ്ഥാനത്തെ പരമാത്മാവെന്ന് പറയാൻ ആകില്ല. പിന്നീടുള്ളത് ആകാരി ലോകമാണ്. അവിടെ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ ആകാരി രൂപത്തിൽ വസിക്കുന്നുണ്ട്. പിന്നെ ഈ സാകാര ലോകവും ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാണ് നിർവികാരി സ്വർഗമാകുന്ന ലോകം. അവിടെ പകുതികൽപ്പം സദാ സുഖമായിരുന്നു, പവിത്രതയും ശാന്തിയും ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് വികാരി കലിയുഗി ദുഃഖത്തിന്റെയും അശാന്തിയുടെയും ലോകമാണ്. എന്തുകൊണ്ടാണ് രണ്ട് ലോകമുണ്ടെന്ന് പറയുന്നത്? മനുഷ്യർ പറയുന്നുണ്ട് സ്വർഗവും നരകവും ദൈവം രചിച്ചതാണെന്ന്. ഇതിനെക്കുറിച്ച് പരമാത്മാവിന്റെ മഹാവാക്യവുമുണ്ട്. മക്കളെ, ഞാൻ ദുഃഖത്തിന്റെ ലോകമൊന്നും രചിച്ചിട്ടില്ല, ഞാൻ സുഖലോകമാണ് രചിച്ചത്. ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെയും അശാന്തിയുടെയും കാരണം മനുഷ്യൻ സ്വയത്തെയും പരമാത്മാവിനെയും മറന്നത് കൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെയല്ല സുഖമുള്ളപ്പോൾ സൃഷ്ടിയൊന്നും നടന്നിട്ടില്ല എന്ന്. ഉണ്ട്, അവിടെ ദേവീ ദേവതകൾ വസിച്ചിരുന്നു, അവിടെയും പ്രവൃത്തി മാർഗം ഉണ്ടായിരുന്നു. പക്ഷെ വികാരങ്ങളിലൂടെ അവിടെ ജന്മമുണ്ടാകുന്നില്ല, അതിനാൽ കർമ്മബന്ധനങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനെ കർമ്മബന്ധനരഹിതമായ സ്വർഗലോകം എന്ന് പറയും. ഒന്നാണ് നിരാകാരി ലോകം, രണ്ട് ആകാരി ലോകം, മൂന്ന് സാകാരി ലോകം. ഓം ശാന്തി. അവ്യക്ത സൂചന നിശ്ചയത്തിന്റെ അടിത്തറ ശക്തിശാലിയാക്കി സദാ നിർഭയരും നിശ്ചിന്തരുമായിരിക്കൂ. സാകാരത്തിൽ ഏതെങ്കിലും നിമിത്തമായ ശ്രേഷ്ഠാത്മാവ് കൂടെയുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് ചെയ്യൂ, എങ്കിൽ നിശ്ചയബുദ്ധിയായി ചെയ്യും. നിർഭയതയും നിശ്ചയവും ഇവ രണ്ട് ഗുണങ്ങളെയും കൂടെ വെച്ച് ചെയ്യും. അതിനാൽ എവിടെ സദാ നിശ്ചയവും നിർഭയതയുമുണ്ടോ അവിടെ സദാ ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ വിജയമുണ്ട്. എന്ത് സങ്കല്പം ചെയ്യുകയാണെങ്കിലും അഥവാ സദാ നിരാകാരനും സാകാരനും കൂടെയും സന്മുഖത്തും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തതിനു ശേഷം നിശ്ചയത്തോടെയും നിർഭയതയോടെയും ചെയ്യൂ. ഇതിലൂടെ സമയം വ്യർത്ഥമാകില്ല. ഓം ശാന്തി.